إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم أشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهمان بطا ستي وشواسي غلا ستي وشواسي غلا ആരോഗ്യ പരമായി പ്രശ്നമില്ലാത്ത ആളുകളൊന്നും മുന്നിലോട്ടിരിക്കുക. ഇനി ഇരിക്കൻ ചാരിയിരിക്കേണ്ട ആൾ ഇവിടെ ചേട്ടിൽ ചാരിയിരുന്നാൽ മതി. കുറച്ച് ആ സ്വപ്പ് മുന്നിലുള്ള സ്വപ്പ് പൂർത്തീകരിച്ചിരിക്കാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ടുള്ള ആളുകളല്ല അല്ലാത്ത ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഒരു അൻസാരിയായ സഹാബി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. ഒന്നാമത്തെ ചോദ്യം, അയ്യുൽ മുഅ്മിനീൻ അഫ്ദൽ, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു, അഹ്സനുഹും ഖുലുഖ, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, അയ്യുൽ മുഅ്മിനീൻ അഖിയസ്, സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളാരാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, അക്തറുഹും ലിൽ മൗത് ദിക്റ വ അഹ്സനുഹും ലിമാ ബഅദഹു ഇസ്തിഅദാദ, മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുകയും മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുന്നവരുമാണ്. ഉലായിക്കൽ അഖിയാസ്, അവരാണ് ബുദ്ധിമാന്മാർ, അവരാണ് ബുദ്ധിജീവികൾ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും നല്ല ബുദ്ധിജീവികൾ, ഏറ്റവും സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിയുള്ള ആളുകൾ ആരാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി ഒരുപക്ഷെ നമ്മളത് മുമ്പ് കേട്ടിട്ടുണ്ടാകും. രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുക, സ്വന്തം മരണത്തെക്കുറിച്ച് പ്രത്യേകിച്ചും. ഏത് സമയത്തും മരണം വരാൻ സാധ്യതയുണ്ട്, അങ്ങനെ തന്റെ കൺമുമ്പിൽ മരണത്തെ നാട്ടിക്കൊണ്ട് ഉറങ്ങുമ്പോഴും അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ജീവിക്കുക, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ധാരാളമായി വർദ്ധിപ്പിക്കുക. അങ്ങനെ ചിന്തിച്ച് മരണചിന്ത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി തയ്യാറെടുക്കുക, അവനാണ് ബുദ്ധിമാൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ പെടാൻ ഒരു പരീക്ഷയും പാസ്സാവേണ്ടതില്ല, ഒരു പ്രൊഫഷണൽ കോഴ്സിലും പോകേണ്ടതില്ല. എല്ലാവർക്കും, ഏതു സാധാരണക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ പെടാൻ സാധിക്കും. മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിക്കുക, മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ടേയിരിക്കുക, അവരാണ് ബുദ്ധിമാൻ, അവർ തന്നെയാണ് ബുദ്ധിമാന്മാർ. കാരണം അല്ലാഹു തആല നമ്മൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ആയുസ്സിന്റെ അളവ് ഒരാൾക്കും അറിയില്ല. എനിക്ക് എത്ര കാലം ഇവിടെ ജീവിക്കാൻ സാധിക്കുമുള്ള എന്നുള്ളത് എനിക്കോ നിങ്ങൾക്കോ അറിവുള്ള കാര്യമല്ല. വളരെ കുറഞ്ഞ കാലമായിരിക്കും, കുറച്ച് കൂടുതൽ കാലം ജീവിക്കാനും ഒരുപക്ഷെ അല്ലാഹു തൗഫീഖ് നൽകിയേക്കാം. എന്തായിരുന്നാലും ഈ ഒരു തുച്ഛമായ അളവ് അല്ലെങ്കിൽ കുറഞ്ഞ കാലം ഈ ദുനിയാവ് പരലോകവുമായി തട്ടിച്ചു നോക്കുമ്പോൾ എത്രയോ നിസ്സാരമാണല്ലോ. ഈ ഒരു കാലയളവ് കുറച്ച് ശ്രദ്ധിച്ച് ജീവിച്ചാൽ വിശാലമായ മരണമില്ലാത്ത ജീവിതത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അത് തന്നെയാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള ആളുകൾ ചെയ്യുക. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതും. ഏത് സമയത്തും നമ്മളിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒന്നാണ് മരണം എന്നുള്ളത് ഒരാൾക്കും ഇവിടെ സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മുടെ ജീവിതം അങ്ങനെയാണോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ വിമർശനങ്ങളും എതിരഭിപ്രായങ്ങളും ഉണ്ടെങ്കിലും ഒരാളും എതിർക്കാത്ത, ഒരാളും നിഷേധിക്കാത്ത, ഒരാൾക്കും സംശയമില്ലാത്ത മരണമെന്നുള്ള യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിലേക്ക് എത്രത്തോളം ആ ഒരു യക്കീൻ നമ്മുടെ മനസ്സിൽ എത്രത്തോളം കയറിയിട്ടുണ്ട് എന്നുള്ളത് ഞാനും നിങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല വിശുദ്ധ ഖുർആൻ ഖുർആനിൽ മരണത്തെക്കുറിച്ച് ഒരു സന്ദർഭത്തിൽ ഉപയോഗിച്ചത് വഅബ്ദു റബ്ബക ഹത്താ യഅതിയക യഖീൻ എന്നാണ്. യഖീൻ എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഉറപ്പ്, ഉറപ്പ്, യഖീൻ എന്ന് പറഞ്ഞാൽ ഉറച്ചത് എന്നാണല്ലോ. ആ ഉറച്ച ഉറപ്പായും സംഭവിക്കാനുള്ള മരണം എന്നാണ് അല്ലാഹു തആല അവിടെ പറഞ്ഞിട്ടുള്ളത്. അവിടെ മരണത്തെ യഖീൻ എന്ന പദമാണ് അല്ലാഹു തആല സൂറത്തുൽ ഹിജ്റിന്റെ അവസാനത്തെ ആയത്തിൽ ഉപയോഗിച്ചു. അത്രയും ഉറപ്പുള്ള കാര്യമാണ്, അതാരും നിഷേധിക്കാറില്ല. ആരും നിഷേധിച്ചതായി, അതിനെക്കുറിച്ച് നിഷേധ രൂപത്തിൽ സംസാരിച്ചതായി ഇന്നേവരെ ആരും അങ്ങനെ പറയപ്പെട്ടിട്ടില്ല. ഒരാൾക്കും അതിന് സാധ്യവുമല്ല. പക്ഷേ വിശുദ്ധ ഖുർആൻ ചില സന്ദർഭത്തിൽ, ഉദാഹരണം സൂറത്തുൽ മുഅ്മിനൂൻ, അതിൽ അല്ലാഹു തആല മരണത്തെക്കുറിച്ച് പറഞ്ഞിടത്ത് അല്ലാഹു തആല മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യ സൃഷ്ടിപ്പിന്റെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞതിന് ശേഷം അല്ലാഹു പറഞ്ഞു, ثم انكم بعد ذلك لميتون ثم انكم يوم القيامه تبعثون എന്ന് പറഞ്ഞില്ല. ഇവിടെ അല്ലാഹു തആല മരണത്തെ കുറിച്ച് പറഞ്ഞ സമയത്ത് ثم അല്ലാഹു തആല പറഞ്ഞത് അതിന് ശേഷം ثم انكم بعد ذلك لميتون. ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രയോഗം ثم انكم തീർച്ചയായും നിങ്ങൾ بعد ذلك لميتون. ഈ ലാമും നേരത്തെ പറഞ്ഞ ഇന്ന എന്നുള്ള പദവും രണ്ടും അറബി ഭാഷയിൽ തഅ്കീദിനു വേണ്ടി, ഒരു കാര്യം തീർച്ചപ്പെടുത്തി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. ഇന്ന എന്നുള്ളതും ആ ലാം, ലാമുൽ മുസഹലഖ അല്ലെങ്കിൽ ലാമുൽ ഇബ്തിദാ എന്നൊക്കെ പറയുന്ന ലാം, തീർച്ചപ്പെടുത്തി ശക്തിപ്പെടുത്തി പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ അല്ലാഹു തആല മരണത്തെ സംബന്ധിച്ച് പരാമർശിച്ചിട്ടുള്ളത്. പക്ഷെ മരണത്തെ നിഷേധിക്കുന്ന ഒരാളുമില്ല, മരണത്തെ സംശയിക്കുന്ന ഒരാളുമില്ല. പക്ഷേ സംശയിക്കുന്നവരോടാണ് അല്ലെങ്കിൽ നിഷേധിക്കുന്നവരോടാണ് പൊതുവെ കർക്കശ രൂപത്തിൽ തീർച്ചപ്പെടുത്തി സംസാരിക്കാറുള്ളത് ഭാഷയും. പക്ഷേ മരണത്തെ ആരും നിഷേധിച്ചതായി അറിവില്ല. പക്ഷേ മരണത്തെക്കുറിച്ച് അല്ലാഹു ഇവിടെ പറഞ്ഞെടുത്ത് ഭാഷാ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും. മരണത്തെ നിഷേധിക്കുന്ന ആളുകൾ ലോകത്തില്ലാനിട്ടുകൂടി മരണത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഒരു മുൻകീറിനോട് നിഷേധിക്കുന്നവനോട് അല്ലെങ്കിൽ മുചറദ്ദി സംശയാലുവിനോട് സംസാരിക്കുന്നത് പോലെ ഇന്ന പോലെയുള്ള ചഖീദിന്റെ കെലിമച്ചുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത്. അതിന്റെ താല്പര്യം ആളുകളുടെ പെരുമാറ്റവും ജീവിത ശൈലിയും കണ്ടാൽ അവരൊന്നും മരിക്കാൻ പോകുന്നവരല്ല, മരണത്തെ നിഷേധിക്കുന്ന രൂപത്തിലാണ് അവരുടെ പെരുമാറ്റവും അല്ലെങ്കിൽ അവരുടെ ജീവിത ശൈലിയും. അതുകൊണ്ടാണ് മരണത്തെ നിഷേധിക്കുന്നവരോട് സംസാരിക്കുന്നത് പോലെ വളരെ ശക്തമായ രൂപത്തിൽ ثم انكم بعد ذلك لميتون എന്ന് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, നമ്മളൊക്കെ മരിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഇപ്പോഴൊന്നും മരിക്കൂല എന്നുള്ള കാര്യമാണ് എല്ലാവരും അങ്ങനെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നത്. പക്ഷെ ആ വിചാരം മാറ്റേണ്ടതുണ്ട്. മരണത്തെ ഏതു സമയത്തും എന്റെ മുന്നിൽ എന്നേക്ക് മരണം വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ചിന്ത, ആ ചിന്തയോടുകൂടി ഇങ്ങനെ ജീവിക്കുക, ആ ചിന്ത ഇങ്ങനെ വർദ്ധിപ്പിക്കുക, അതിന്റെ കൂട്ടത്തിൽ തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നല്ല രൂപത്തിൽ തയ്യാറെടുക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ നമ്മളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ പെട്ടുപോകുക, അല്ലെങ്കിൽ അതിൽ പെടാൻ നമ്മൾക്ക് സാധിക്കും. എല്ലാവരും മരിക്കുമെന്നതിൽ സംശയമില്ലല്ലോ. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ മനുഷ്യനും എല്ലാ ആത്മാവും മരണത്തെ അനുഭവിക്കുമെന്ന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായി പറഞ്ഞതാണ്. ആരും എല്ലാവരും മരിക്കും. അതിന് പണക്കാരനെന്നോ പണിക്കാരനെന്നോ, അറിവുള്ളവനെന്നോ അറിവില്ലാത്തവനെന്നോ, അതുപോലെ തന്നെ നല്ലവനെന്നോ ചീത്തവനെന്നോ, ഒരാൾ എല്ലാവരും മരിക്കും, അതിലൊന്നും യാതൊരു സംശയവുമില്ല. ലൗകാനത്തി ദുനിയ തദൂമൂലി വാഹിദിൻ ലഖാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ. ഇവിടെ ആരെങ്കിലും മരണപ്പെടാതെ അവശേഷിക്കുമായിരുന്നുവെങ്കിൽ, ഈ ദുനിയാവ് ആർക്കെങ്കിലും വേണ്ടി സ്ഥിരമാകുമായിരുന്നുവെങ്കിൽ, ലഖാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ശാശ്വതനാകുമായിരുന്നു. പക്ഷെ നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാചായി പോയി. എല്ലാവരും മരിക്കും, എത്ര നല്ലവനാണെങ്കിലും മരിക്കും, എത്ര തോന്നിവാസിയും മരിക്കും, വലിയ സമ്പന്നനാണെങ്കിലും മരിക്കും. സമ്പത്തൊന്നും ഇതിലൊരു വിഷയമേ അല്ല. അത് എവിടെ വെച്ച് ഏത് രൂപത്തിലെന്നുള്ളത് നമ്മൾക്കൊരിക്കലും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്കൊരിക്കലും ഉറപ്പിക്കാനോ സാധിക്കാത്ത ഒരു കാര്യം. എവിടെയാണെങ്കിലും മരണം നിങ്ങളെ പിടികൂടുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്ന് കൃത്യമായി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ടല്ലോ. ഖുൽ ഇന്നൽ മൗത അല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും തുമ്മ തുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഓടിയകലുന്ന മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും, നിങ്ങളെ കണ്ടുമുട്ടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അത് എവിടെ പോയി ഒളിച്ചാലും ഐനമാ തകൂനു യുദ്രികുമുൽ മൗത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദ. നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ വളരെ ശക്തമായ കോട്ടക്കുള്ളിൽ ഒളിച്ചിരുന്നാലും നിങ്ങളുടെ മരണം പിടികൂടുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു തആല സൂറത്തുൻ നിസായിലൂടെ പറഞ്ഞു. എവിടെയാണെങ്കിലും ആർക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അവന്റെ അളവ് ആ സമയം എത്തിക്കഴിഞ്ഞാൽ കൃത്യമായ സമയത്ത് കൃത്യമായ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ അതിന്റെ രൂപത്തിൽ എല്ലാം അല്ലാഹു നിശ്ചയിച്ചു കഴിഞ്ഞു. അത് പിടികൂടുക തന്നെ ചെയ്യും. നമ്മുടെ മരണം എവിടെ വെച്ചാണ് എന്നുള്ളതും ഏത് സമയത്താണ് എന്നുള്ളതും ഏത് രൂപത്തിലാണ് എന്നുള്ളതും രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് നമ്മളൊരിക്കലും ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ചെല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ചാണ് അല്ലാഹു നിശ്ചയിച്ചതെങ്കിൽ അല്ലാഹു തആല നമ്മൾ അവിടേക്ക് എത്തിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ അറാദല്ലാഹു ഖബ്ദ അബ്ദിൻ ബിഅർദിൻ, അല്ലാഹു തആല ഒരു അടിമയെ ഇന്ന നാട്ടിൽ വെച്ച് മരിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ജഅലല്ലാഹു ലഹു ഇലയാ ഹാജതൻ, അല്ലാഹു തആല അവിടേക്ക് ഒരു ആവശ്യം വെച്ചുകൊടുക്കും. അതൊരു പക്ഷേ പഠനമായിരിക്കും, ചിലപ്പോൾ ജോലിയായിരിക്കും, അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങളായിരിക്കും. അവിടേക്ക് അവൻ എത്തിയിരിക്കും. അവിടെ വെച്ച് ആ സ്ഥലത്ത് കൃത്യമായ പോയിന്റിൽ വെച്ച് തന്നെ അല്ലാഹു തആല അവന്റെ റൂഹിനെ പിടിക്കും. അവിടേക്ക് അല്ലാഹു ഒരു ആവശ്യം കൊടുത്ത് അവൻ അവിടെ എത്തിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരാൾക്കും അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസ്ഖിനെ കുറിച്ചും നമ്മൾക്ക് നമ്മുടെ ഉപജീവനത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും താരതമ്യം ചെയ്തുകൊണ്ട് ഒരുപോലെ പറഞ്ഞത് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ അന്ന ബിന ആദമ ഹറബ മിൻ റിസ്ഖിഹി, മനുഷ്യൻ അവന്റെ റിസ്ഖിൽ നിന്ന് ഓടി അകന്നാൽ, അവന്റെ റിസ്ഖിനെ തൊട്ടവൻ ഓടി അകന്നാൽ, കമാ യഹുറുബു മിനൽ മൗത്, മരണത്തിൽ നിന്ന് അവൻ ഓടി അകലുന്നത് പോലെ, മരണത്തെ പേടിച്ച് അവൻ ഓടിയാകലുന്നത് പോലെ അവന്റെ റിസ്ഖിൽ നിന്ന് അവൻ ഓടിയാകലാലും ലഅജ്റകഹു റിസ്ഖുഹു, അവന്റെ റിസ്ഖ് അവനെ പിടികൂടും. കമായുദരികുഹുൽ മൗത്, മരണം അവനെ പിടികൂടുന്നത് പോലെ. എന്താണ് ഈ പറഞ്ഞതിന്റെ താല്പര്യം? മരണം നമ്മൾ എത്ര ഓടിയകന്നാലും മരണം നമ്മളെ പിടികൂടും. അതുപോലെ തന്നെയാണ് നമ്മുടെ റിസ്ഖും. എത്ര ഭക്ഷണം നമ്മൾ കഴിക്കണമെന്ന് അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞു, അത് തിന്നിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. അത് എത്ര വേണ്ട എന്ന് വെച്ചാലും അത് തിന്നിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. എന്നാൽ അല്ലാഹു നിശ്ചയിച്ചതിനപ്പുറം ഒരു വറ്റുപോലും നമ്മൾക്ക് തിന്നാൻ സാധ്യമല്ല. അത് മരണത്തെ പോലെയാണ്. നമ്മൾ എത്ര ഓടിയാകുന്നാലും അത് നമ്മളുടെ ആ സമയം അത് എത്രയാണോ അതിന്റെ അളവ് അത്ര തിന്നിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. മരണവും അങ്ങനെ തന്നെ, അത്ര ജീവിച്ചിട്ടേ നമ്മൾ ഇവിടുന്ന് പോകൂ. ഒരിക്കലും അതിന്റെ മുമ്പോ അല്ലെങ്കിൽ അതിലേക്കൊരു സമയം പിന്തിലേക്ക് പോകുന്ന അവസ്ഥയോ ഇല്ല. ഇതാണ് മരണത്തിന്റെ അവസ്ഥ. ഇതൊന്നും നമ്മൾക്ക് അറിയാത്തതല്ല, പക്ഷെ ഇതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള ചിന്ത, ഞാൻ മരിച്ചാൽ എന്റെ മരണത്തെക്കുറിച്ചായിരിക്കണം നമ്മൾ ചിന്തിക്കേണ്ടത്. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മൾ വർദ്ധിപ്പിക്കണം. ഏതു സമയത്തും വരാൻ സാധ്യതയുള്ള വളരെ അടുത്താണ് മരണം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ലല്ലോ. അബൂബക്കർ റളിയല്ലാഹു അൻഹു പാടാറുണ്ട് എന്നുള്ളതാണ്, എല്ലാ വ്യക്തികളും പകൽ സമയത്ത് പ്രഭാത സമയത്ത് അവരുടെ വീട്ടുകാരുടെ കൂടെ ഇങ്ങനെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അവന്റെ മരണം അവന്റെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്താണ്, ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്ത്, അത്രയും അടുത്താണ് നമ്മൾ. അതാണ് മരണത്തെ ഓർക്കുക, മരണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടുമുമ്പിലുണ്ട് മരണം എന്ന രൂപത്തിൽ നമ്മൾ മുന്നോട്ടു പോവുക എന്നാണ് മരണചിന്ത വർദ്ധിപ്പിക്കുക എന്നതിന്റെ താല്പര്യമായി പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. മരണചിന്ത വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞല്ലോ, നമ്മുടെ കൺമുമ്പിൽ നമ്മൾ മരണത്തെ കണ്ടുകൊണ്ട് മുന്നോട്ടു പോവുക, അതാണ് മരണചിന്ത വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. നമ്മുടെ അടുത്തൊരാൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് അന്നുണ്ടാകുന്ന ഭക്തി, അന്നുണ്ടാകുന്ന ശ്രദ്ധ, അന്ന് നമ്മൾ തിന്നയെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. നമ്മുടെ അടുത്ത ഒരാൾ മരിച്ചാൽ അങ്ങനെയായിരിക്കും. ഈ അടുത്ത് നമ്മുടെ ഉസ്താദ് സക്കരിയ സലാഹി നമ്മളോട് വിട്ടു പറഞ്ഞു, പോയി. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുമാറാകട്ടെ. നമ്മുടെ ഇവിടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച പോലും അദ്ദേഹം നമ്മുടെ ഈ അയലക്കാടിന്റെ അവസ്ഥയെക്കുറിച്ച് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ പാപങ്ങളൊക്കെ പുറത്തു മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. ഏത് സമയത്തും അതിൽ അറിവുള്ളവനൊന്നും അറിവില്ലാത്തവനൊന്നും അതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. അള്ളാഹു തആല നിശ്ചയിച്ച ദിവസത്തിൽ സമയത്ത് അള്ളാഹു തആല അവരെ കൊണ്ടുപോകും. അതിൽ യാതൊരു സംശയവും ഇല്ല. അള്ളാഹു തആല നമ്മളെ എല്ലാവരെയും മരണസമയത്ത് ഈമാനുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ നമ്മുടെ ആഖിറത്ത് നന്നാക്കുമാറാവട്ടെ. ഇവിടെ ഈ മരിക്കുന്ന അവസ്ഥയിൽ ആ മരണചിന്ത ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും ജീവിതത്തിൽ. ഇൻഷാഅല്ലാഹ് അത് പറയുന്നുണ്ട്. ഇവിടെ ഒരിക്കലും നമ്മൾക്ക് നാളെയാകാം പിന്നീടാകാം എന്ന് ചിന്തിച്ച് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ നമ്മുടെ തൗബയുടെ വിഷയത്തിൽ, ദീനിയായ ജീവിതത്തിന്റെ വിഷയത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. കാരണം മരണത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. ഇമാം ഷാഫിഈ റഹിമഹുള്ള, അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു അവരൊക്കെ അവരുടെയൊക്കെ ചേർത്തി പറയാറുള്ള ചില വരികളുണ്ട്. അദ്ദേഹം പറഞ്ഞത് കാണാം, തസബ്ബദ് മിന തഖ്‌വാ ഫഇന്നക ലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി. തസബ്ബദ് മിന തഖ്‌വാ, നീ തഖ്‌വ സമ്പാദിക്കുക. കാരണം നിനക്കറിയില്ല ഇന്ന് രാത്രി ഇരുട്ടായാൽ നാളെ പ്രഭാത സമയത്ത് നീ ജീവിക്കുമോ എന്ന് നിനക്കറിയില്ല. അതാണ് നമ്മുടെ അവസ്ഥ. ഇന്ന് നമ്മൾ പകൽ സമയത്തുണ്ട്, ഇന്ന് രാത്രി നമ്മളുണ്ടോ എന്ന് യാതൊരു ഉറപ്പും ഇല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് നീ തഖ്‌വ സമ്പാദിക്കുക. നമ്മൾക്ക് നാളെ പരലോകത്ത്, നാളെ നമ്മുടെ ഖബറിൽ ഉപകാരപ്പെടും നമ്മുടെ തഖ്‌വ മാത്രമായിരിക്കും, നമ്മുടെ അമാലുൽ സാലിഹ സൽകർമ്മ മാത്രമായിരിക്കും. എത്ര യുവാക്കളാണ് പകൽ സമയവും വൈകുന്നേര സമയവും വിനോദത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിൽ ജീവിക്കുന്നു. പക്ഷേ അവരെ പൊതിയാനുള്ള, മരിച്ചു കഴിഞ്ഞാൽ അവരെ പൊതിയാനുള്ള കഫൻ പുടവ അത് തുന്നി റെഡിയാക്കപ്പെട്ടിട്ടുണ്ട്, അവരത് മനസ്സിലാക്കുന്നില്ല. അതാണ് അവസ്ഥ. എത്ര മണവാട്ടികളാണ് അവരുടെ കുടുംബക്കാർ അവരുടെ ഭർത്താവിന് വേണ്ടി അവരെ ഒരുക്കി തയ്യാറാക്കിയതാണ്. പക്ഷേ ആ നിർണയത്തിന്റെ രാത്രിയിൽ ഒരു ദിവസം പോലും തന്റെ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ സാധിച്ചില്ല. അങ്ങനെ എത്ര മരണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. വിവാഹ ദിവസം മരിക്കുന്ന, അല്ലെങ്കിൽ വിവാഹത്തിന്റെ തലേന്ന് മരിക്കുന്ന ഒരുപാട് ആളുകൾ, അവരെ ഭർത്താവിന് വേണ്ടി ഒരുക്കിയ കുടുംബക്കാർ, പക്ഷേ അവർക്ക് ഭർത്താവുമായി ഒന്നിക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പ് തന്നെ മരണപ്പെട്ടു പോയ ആളുകൾ. എത്ര ചെറിയ കുട്ടികളാണ്. എല്ലാവരും വിചാരിച്ചത് ഒരുപാട് കാലം ജീവിക്കുമെന്നാണ്. ആ കുട്ടിയെ നോക്കി, അവന് വലുതായാൽ ഇങ്ങനെയായിരിക്കും, വലിയ കഴിവുള്ള കുട്ടിയാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, ആളുകൾക്ക് ഒരുപാട് കാലം ജീവിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഖബറിന്റെ ഇരുട്ടിലേക്ക് അവരുടെ ശരീരം പ്രവേശിപ്പിക്കപ്പെട്ട അവസ്ഥയിലാണ്. എത്ര കുട്ടികളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാലം ജീവിക്കുന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്, പക്ഷെ അവർ മരിച്ചു. എത്ര ആരോഗ്യവാന്മാരാണ്, നല്ല മസിലുള്ള, നല്ല ശരീരശേഷിയുള്ള എത്ര ആളുകളാണ് ഒരു കാരണവുമില്ലാതെ, ഒരു രോഗവുമില്ലാതെ മരിച്ചു വീണത്, ആക്സിഡന്റിൽ എന്ന പോലെ, അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്ക് പോലെ അപ്രതീക്ഷിതമായ മരണങ്ങൾ സംഭവിച്ചു. നേരെ തിരിച്ചുമുണ്ട്. ഒരുപാട് രോഗികൾ കാലങ്ങളായി അവർ രോഗക്കിടക്കയിലാണ്, പക്ഷെ അവർ മരിച്ചിട്ടില്ല. 25-30 വർഷം രോഗക്കിടക്കയിൽ കിടക്കുന്ന എത്ര രോഗികളുണ്ട്, പക്ഷെ ആരോഗ്യവാന്മാരായിട്ടുള്ള ആളുകൾ അവരതാ മരിച്ചു വീഴുന്നു. പ്രത്യേകിച്ചും ഈ ദുനിയാവിന്റെ അവസാന സമയത്ത് അത് വർദ്ധിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്നുള്ള മരണം, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആകസ്മിക മരണങ്ങൾ എന്ന് പറയില്ലേ, വളരെ അപ്രതീക്ഷിതമായി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നല്ല ആരോഗ്യമുള്ള ആളുകൾ അതാ മരിച്ചു വീഴുന്നു. റസൂലുള്ള പറഞ്ഞില്ല, ഇന്ന മിൻ അമാറാതി സാഅ, ഖിയാമത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അൻ യൽഹറ മൗതുൽ ഫജ്അ, പെട്ടെന്നുള്ള മരണം അത് പ്രകടമാവുക, വ്യാപിക്കുക എന്നുള്ളത്. അത് ആക്സിഡന്റ് കൊണ്ടാകാം, അതുപോലെ തന്നെ സക്ത ഖൽബിയ ഹൃദയാഘാതങ്ങളാകാം, എന്തായിരുന്നാലും
പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതാണ് രോഗികൾ അങ്ങനെ കാലങ്ങളോളം ജീവിക്കുന്നു. ആരോഗ്യവാന്മാർ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ലാതെ മരിച്ചുകൊണ്ടിരിക്കുന്നു. എത്ര എത്ര ആളുകളാണ് അവർ പകൽ സമയത്ത് അവരുടെ കൊട്ടാര സമാനമായ വീട്ടിലായിരുന്നു. പക്ഷെ വൈകുന്നേരമായപ്പോഴേക്കോ അവർ ഖബറാളികളുടെ കൂട്ടത്തിലായിപ്പോയി. രാവിലെ അവർ ചെലവഴിച്ചത് കൊട്ടാര സമാനമായ വലിയ സൗകര്യങ്ങളുള്ള ആഡംബര വീട്ടിലായിരുന്നു അവർ കഴിഞ്ഞത്. പക്ഷേ വൈകുന്നേരമായപ്പോഴോ അവർ ഖബറിലെത്തിപ്പോയി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരായിരമോ രണ്ടായിരമോ വർഷം ജീവിച്ചാലും, ആയിരം വർഷം രണ്ടായിരം വർഷം ജീവിച്ചാലും, ഒരു ദിവസം എന്തായിരുന്നാലും അവൻ ഖബറിലേക്ക് എത്തിച്ചേരും എന്നതിൽ സംശയമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, എത്ര അർത്ഥവത്തായ വരികളാണ് ഈ പറഞ്ഞിട്ടുള്ളത്! എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഉദാഹരണങ്ങളാണ്. കുട്ടികൾ മരിക്കുന്നു, അതുപോലെ തന്നെ മണവാട്ടികളും മണവാളന്മാരും മരിച്ചുകൊണ്ടിരിക്കുന്നു, ആരോഗ്യവാന്മാരായ യുവാക്കൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ ആ കണ്ടുകൊണ്ടിരിക്കുമ്പോ തന്നെ, അത് അനുഭവിക്കുമ്പോ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ വലിയ വലിയ നഷ്ടക്കാരാണ്. മരണം കൊണ്ട് നമ്മൾക്ക് ജീവിതം മാറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ജീവിതത്തിൽ ഒരു പുനർവിചിന്തനമോ ഒരു മാറി ചിന്തിക്കുന്ന അവസ്ഥയോ ഇല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം വലുതാണ് ചെറുതല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പണക്കാരനുണ്ടോ ഈ വിഷയം? നമ്മളൊക്കെ എപ്പോഴും, നമ്മളൊക്കെ ആരോഗ്യമുള്ള ആളുകൾ പ്രത്യേകിച്ചും വിചാരിക്കുന്നത് നമ്മൾ എപ്പോഴൊന്നും മരിക്കില്ല എന്നാണ്. എത്ര ആക്സിഡന്റ് മരണങ്ങൾ കണ്ടാലും അവര് വിചാരിക്കുക നമ്മൾ മരിക്കില്ല എന്നത് തന്നെ. അതാണ് വഖം മിൻ സഹീഹിൻ ബാജ ലിൽ മൗതി ആമിനൻ. മരിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് എന്നെ രാത്രി കടന്നത്, അത്രയും ഉറപ്പില്ല. നാളത്തെ എല്ലാ പരിപാടികളും പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതത് ഉൽ മനായ ബഖ്തൻ ബഅദ മഹജ, ഉറങ്ങിക്കഴിഞ്ഞതോടുകൂടി പെട്ടെന്ന് മരണം കണ്ടു പിടിക്കും. അങ്ങനെ എത്ര അവസ്ഥകൾ ഉണ്ടായിട്ടു, രാത്രി കടന്നപ്പോ ഒരു പ്രശ്നവുമില്ല, പക്ഷെ മരിച്ചു. മരണത്തിന് പണക്കാരുടെ പ്രശ്നമുണ്ടോ? പൈസ ഇല്ലാത്തവരുടെ പ്രശ്നമുണ്ടോ? ഇല്ല. വലായ ചുമുക്കുൽ മൗത്തുൽ ഗനിയ ലി മാലിഹി, മരണം ഒരിക്കലും സമ്പന്നന്റെ സമ്പത്ത് കണ്ടിട്ട് അവൻ ഒഴിവാക്കി വിടൂല. വലാ മുഅദിമൻ ഫിൽ ഹാലിദാ ഹാജതിൻ യദാ, അതുപോലെ തന്നെ ആവശ്യക്കാരനാണ് ഫഖീറാണ് അവനെ കുറച്ച് കഴിഞ്ഞിട്ട് മരിപ്പിക്കുക എന്നുള്ളതും മരണം ചിന്തിക്കുകയിൽ അള്ളാഹുവിന്റെ വിധിയെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിലക്കും അള്ളാഹു ചാര നീട്ടിക്കൊണ്ടുപോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇപ്പോ നമ്മൾക്ക് കിട്ടിയത് അവസരമാണ്, നമ്മുടെ അവസരമാണ് ഈ നമ്മൾക്ക് ലഭിച്ചിട്ടുള്ളത്. ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നമുക്ക് ഇപ്പൊ സാധിക്കുന്നുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ മരണത്തോടുകൂടി എല്ലാം അവസാനിച്ചു. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ കൂട്ടത്തിൽ മരിച്ച, നമ്മളെ വളരെ പ്രയാസപ്പെടുത്തിയ ഒരുപാട് മരണങ്ങൾ ഉണ്ടാകും. അവരെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പലപ്പോഴും അവരുടെ പേരുകൾ പോലും നമ്മൾ മറന്നുപോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. എങ്കിലും ഒന്ന് ഓർക്കാൻ ശ്രമിച്ചു നോക്കൂ. അവരുടെ അവസരം കഴിഞ്ഞു, അവർക്ക് ഇനി പ്രതിഫല നാളെ ഉള്ളൂ. അവർ അതുവരെ ചെയ്ത നന്മ തിന്മകൾക്ക് അള്ളാഹു പ്രതിഫലം കൊടുക്കും. അവർക്ക് അവസരമില്ല, അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞു, അവർക്ക് ഇനി ഒരവസരവുമില്ല. പക്ഷെ നമ്മൾ ആ അവസരത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. യബ്നു ആദം ഇന്നമാ അൻത അയ്യാമുൻ, ഹസൻ ബസ്രി റഹിമഹുള്ള പറഞ്ഞതുപോലെ, ആദമിന്റെ പുത്ര നീ കേവലം ദിവസങ്ങളാണ്, നീ കേവലം ദിവസങ്ങളാണ്. അതുകൊണ്ട് ഫൈദാ ദഹബ യൗമുൻ ذهب بعضك, ഒരു ദിവസങ്ങൾ കഴിഞ്ഞു പോയാൽ നിന്റെ ഒരു ഭാഗമാണ് നശിച്ചു പോകുന്നത്, കഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് ഈ കിട്ടിയ സമയം നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മരണചിന്ത വർദ്ധിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നു. ഒരിക്കങ്ങനെ റസൂലുള്ള സദസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ കുറച്ചാളുകൾ ഇങ്ങനെ തിരിച്ച് തമാശ പറയുന്നുണ്ട്. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞു, അക്ഥിറു മിൻ ദിക്രി ഹാദിമിൽ ലദ്ദാത്ത്, സർവ്വ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം. വലിയ സമ്പന്നനായിരുന്നു, വലിയ സമ്പന്നൻ, ഒറ്റ മരണം കൊണ്ട് തകർന്നടിഞ്ഞുപോയി എല്ലാം. വലിയ സമ്പന്നതയിൽ ജീവിക്കുന്ന കുടുംബമായിരുന്നു, കുടുംബനാഥനങ്ങ് മരിച്ചുപോയി, അവരങ്ങ് കൂപ്പുകുത്തി ഏറ്റവും താഴെ അവസ്ഥയിലേക്ക് എത്തി. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നുപോയി. ഇതാണ് അവസ്ഥ. എല്ലാ സുഖങ്ങളെയും നശിപ്പിച്ചു കളയുന്ന ഒന്നാണ് ഈ പറഞ്ഞിട്ടുള്ളത്, മരണം. ആ മരണ ചിന്ത നിങ്ങൾ വർദ്ധിപ്പിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആ മരണത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകണം. ഏത് സമയത്തും മരിക്കാൻ തയ്യാറാകുന്ന ആ തയ്യാറായി നിൽക്കുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരമാവധി ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. الحمد لله وحده والصلاة والسلام على من لا نبي بعده. യഥാർത്ഥത്തിലുള്ള മരണചിന്ത അത് നമ്മുടെ മനസ്സിലേക്ക് കയറിയാൽ അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മളൊക്കെ മരണം മരിക്കും, ചിലപ്പോൾ അടുത്താൾ മരിച്ച കുറച്ചു കാലം ടെൻഷൻ അടിച്ച് ഇങ്ങനെ നടക്കും, പിന്നെ അത് വീണ്ടും മറക്കും. ഇതല്ല യഥാർത്ഥത്തിലുള്ള മരണചിന്ത. ഏത് സമയത്തും ഈ മരണചിന്ത യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിയിട്ടുണ്ടോ എന്നുള്ളത്, മരണചിന്ത കൊണ്ട് കിട്ടുന്ന നേട്ടങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് പരിശോധിച്ചാൽ മതി. മരണചിന്ത യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ചു കഴിഞ്ഞാൽ, മരണം കൺമുമ്പിൽ കണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട്. അതിലൊന്ന്, അവൻ ചെയ്യുന്ന തിന്മകളിൽ നിന്ന് അവന് പൂർണ്ണമായി വിട്ടുനിൽക്കാൻ പറ്റുന്നതാണ്. ഇമാം ഖുർത്തുബി റഹിമഹുള്ള പറഞ്ഞത് കാണാം, കാലിൽ ഉള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ചതക്കുറുൽ മൗതി, മരണചിന്ത എന്നുള്ളത് യർദഉ അനിൽ മഹാസി, അത് മരണ തിന്മകളിൽ നിന്ന് പൂർണ്ണമായി തടയും. മരണചിന്ത തിന്മകളെ തൊട്ട് തടയുമെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് എന്ന് ശരിയാണ്. നമ്മൾ ശരിയാവണ്ണം മരണചിന്ത നമ്മുടെ മനസ്സിലേക്ക് കയറ്റിയാൽ തീർച്ചയായും നമ്മൾ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കും. അതാണ് അതിൽ ഏറ്റവും വലിയൊരു ഫായിദ. തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം, നമ്മുടെ അടുത്ത ബന്ധു മരിച്ച, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആൾ മരിച്ച ദിവസം നമ്മളൊരു തിന്മയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാകില്ല. ഒരു തിന്മ ചെയ്യാൻ ആരെങ്കിലും ക്ഷണിച്ചാൽ നമ്മളൊന്ന് പോകൂ ഇല്ല, അന്ന് നമ്മൾ ആ ചിന്തയിൽ തന്നെയാണ്. അന്ന് നമുക്ക് മരണചിന്ത അന്ന് കൃത്യമായിട്ടുണ്ട്. ആ ഒരു ചിന്ത ലൈവായി നിലനിർത്തിയാൽ, അതേ അളവിൽ നിലനിർത്താൻ എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ എങ്കിലും ഏത് സമയത്തും ഞാൻ മരിക്കാനുള്ളവനാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലങ്ങോട്ട് കയറിയാൽ നമ്മൾ തിന്മയിൽ നിന്ന് നമുക്ക് വിട്ടുനിൽക്കാതെ കാരണമാണ്. മാത്രമല്ല, നമ്മൾക്ക് രണ്ടാമത്തൊരു കാര്യം, ഇബാദത്തിന് നമ്മൾക്ക് വലിയ ഉന്മേഷം ഉണ്ടാകും. അത് നബി പ്രത്യേകിച്ച് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞിട്ടുണ്ട്, നീ നിസ്കാരത്തിൽ മരണചിന്ത വർദ്ധിപ്പിക്കണം, നീ മരണത്തെ ഓർക്കണം നിസ്കരിക്കുമ്പോൾ. കാരണം ആരെങ്കിലും നിസ്കാരത്തിൽ മരണത്തെ ഓർത്താൽ അവൻ അവനെ നിസ്കാരം നന്നാക്കിയിരിക്കും. എനിക്ക് ഈ നിസ്കാരം കഴിഞ്ഞാൽ ഞാൻ ഉടനെ മരിക്കാൻ പോവുകയാണ്, എനിക്ക് ഇനിയൊരു നിസ്കാരം കിട്ടൂല എന്ന ചിന്തയിൽ ഒരുത്ത് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം നല്ല ടോപ്പ് നിസ്കാരമായിരിക്കും. ഖുശുവോടുകൂടി അവൻ ഏറ്റവും നല്ല രൂപത്തിൽ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കും. അപ്പൊ നിസ്കാരത്തിൽ പ്രത്യേകിച്ച് അവനൊരു ഖുശുവ് ലഭിക്കും, നിസ്കാരത്തിൽ മരണചിന്ത ഉണ്ടെങ്കിൽ. അത് എല്ലാ മറ്റു ഇബാദത്തുകളൊക്കെ അത് ആ നിലക്ക് സ്വാധീനിക്കും. അബു അലി അദ്ദഖാത്ത് റഹിമഹുള്ള പറഞ്ഞത് കാണാം, മൻ അക്സറ ദിക്റൽ മൗത്ത്, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ, അക്രമഹുല്ലാഹു ബിസലാത്ത്, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ആദരിക്കും. മൂന്ന് കാര്യങ്ങൾ, ഒന്ന് ബിതഅജീലി തൗബ, അവൻ പെട്ടെന്ന് തൗബ ചെയ്യും, പെട്ടെന്ന് നന്നാവുക മരണചിന്ത മനസ്സിൽ ശരിക്കും കയറിയാൽ. അതുപോലെ തന്നെ ഖനാഅത്തിൻ ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അവന് സംതൃപ്തി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അവന് സാധിക്കും. അള്ളാഹു എത്രയാണ് തന്നത് അതനുസരിച്ച് ദുനിയാവിൽ ജീവിച്ചു പോകാൻ അവന് സാധിക്കും. വനശാഅത്തിൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ ഒരു ഉന്മേഷം ഉണ്ടാകും. ഇത് മൂന്നും കിട്ടും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ. വമൻ നസിയ അൽ മൗത്ത്, ആരെങ്കിലും മരണത്തെ മറന്നാലോ, മരണചിന്ത അവഗണിച്ചാലോ, ആഖബഹുല്ലാഹു ബിസലാത്ത്, മൂന്ന് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹു അവനെ ശിക്ഷിക്കും. മൂന്നും ശിക്ഷയാണ്. ഒന്ന് ബിതസ്വീഹി തൗബ, തൗബ അകന്നുപോകും, അല്ലെങ്കിൽ പിന്നീടാകാം, പിന്നെ നന്നാകാം എന്ന് പറഞ്ഞിട്ട് തൗബ അങ്ങനെ മാറ്റി വെക്കും. വതർക്കി റിദ ബിൽ ഖലീൽ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കില്ല, ആക്രയായിരിക്കും, ആർത്തിയായിരിക്കും. മൂന്നാമത്തെ വസൂലിൻ ബിൽ ഇബാദ, ഇബാദത്തിൽ എപ്പോഴും അലസതയായിരിക്കും. ആർക്ക്? മരണത്തെ മറന്ന ആളുകൾക്ക്. അവർക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ സാധിക്കില്ല. അവർക്ക് തൗബ അവർക്ക് ചെയ്യാൻ സാധിക്കില്ല. പിന്നെയാക്കാം, ഒരുപാട് കാലം ജീവിക്കും തന്നെയാണ് മനസ്സിലുള്ളത്. ഇതായിരിക്കും അവസ്ഥ. അബു ദർദാ റളിയല്ലാഹു അൻഹു, മഹാനായ സഹാബി, അദ്ദേഹം പറഞ്ഞത് കാണാം, മൻ അക്സറ ദിക്റൽ മൗത്ത്, ആരെങ്കിലും മരണചിന്ത വർദ്ധിപ്പിച്ചാൽ ഖല്ല ഫറഹുഹു വഖല്ല ഹസദുഹു, അവന്റെ അമിതമായ നിഗളിപ്പ്, അമിതമായ ആഹ്ലാദം, ദുനിയാവിൽ എന്തെങ്കിലും കിട്ടുമ്പോഴേക്കുള്ള അവന്റെ പൊങ്ങച്ചം, അതൊക്കെ ഒന്ന് കുറഞ്ഞു പോകും. വഖല്ല ഹസദുഹു, അവന്റെ അസൂയവും കുറഞ്ഞു പോകും. മരിക്കും, നാളെ മരിക്കുന്നു ചിന്തിക്കുന്ന ഒരാൾക്ക് മറ്റുള്ളവരുടെ അസൂയ വെക്കാനൊന്നും പറ്റില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നു. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ നീ എന്നും ജീവിക്കും, ഒരുപാട് കാലം ജീവിക്കുമെന്ന നിലക്ക് നീ അധ്വാനിക്കുക. നാളെ മരിക്കും, നാളെ മരിക്കും വിചാരിച്ചൊരു പണിക്ക് പോകാതെ മടിയന്മാരായിട്ടിരിക്കും ആളുകൾ. അങ്ങനെ ദുനിയാവിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ ഒരുപാട് കാലം ജീവിക്കുമെന്ന നിലക്ക് ചെയ്യുക. നാളെ മരിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് വീട് കയറ്റോ ഇല്ല. പക്ഷെ പരലോകത്തേക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ നാളെ ഞാൻ മരിക്കും, അതുകൊണ്ട് ഇന്നെ ചെയ്യണം, നാളത്തേക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന ചിന്തയിൽ പ്രവർത്തിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങളെ, അങ്ങനെ ജീവിക്കാൻ നമ്മൾക്ക് സാധിക്കണം. ഒരുപാട് അവസരങ്ങളും ഉപദേശങ്ങളും ഒന്നും കിട്ടിയിട്ടും മനസ്സിന് കുലുക്കല്ലാത്ത ആളുകൾ യഥാർത്ഥത്തിൽ അവർ നശിപ്പിക്കുന്നത് അവരുടെ ജീവിതത്തെ തന്നെയാണ്. നമ്മൾ ശരിക്കും ചിന്തിക്കണം നമ്മുടെ മരണത്തെക്കുറിച്ച്. നമ്മൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരാരും ഉണ്ടാവില്ല. നമ്മൾ അറിയപ്പെട്ടവരാണെങ്കിൽ, കൂടുതൽ സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ജനാസയിൽ കൂടുതൽ ആളുകൾ പങ്കെടുക്കും. നല്ലവരാണെങ്കിൽ കുറച്ച് നല്ല ആളുകൾ പങ്കെടുക്കും. മോശപ്പെട്ടയാളാണെങ്കിൽ ആരും കാര്യമായി തിരിഞ്ഞു നോക്കൂല. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ഉണ്ടാക്കുക. എന്തായിരുന്നു ഒരു അവസാനം? നമ്മൾ ഒറ്റയ്ക്കായിരിക്കും. എത്രയാള് ജനാസയിൽ പങ്കെടുത്താലും ഖബറിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നാളെ ഹിസാബിൽ നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മൾ ഒന്നിക്കുന്ന ഒരു മേഖലയേ ഉള്ളൂ, നമ്മളെ കുടുംബത്തെ. നമ്മൾ മരിച്ചു കഴിഞ്ഞ പിന്നെ കുടുംബത്തിൽ ഒരു ബന്ധുവില്ല. പിന്നെ ആ കുടുംബവുമായി ഒന്നിക്കണമെങ്കിൽ സ്വർഗത്തിൽ ഒന്നിക്കുക എന്നല്ലാതെ രണ്ടാമതൊരു ഓപ്ഷൻ ഇല്ലേയില്ല. അതുകൊണ്ട് കുടുംബത്തിന്റെ പേര് പറഞ്ഞ് പരലോകം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടതില്ല. കുടുംബത്തിന്റെ തൃപ്തി അനുസരിച്ച്, ഭാര്യയുടെ തൃപ്തിക്ക് അനുസരിച്ച്, ഉപ്പാന തൃപ്തിക്ക് അനുസരിച്ച്, മക്കളുടെ തൃപ്തിക്ക് അനുസരിച്ച് നമ്മുടെ പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാൽ നമ്മുടെ കൂടെ ഖബറിലോ അവിടുത്തെ ഹിസാബിനോ ആരും കൂടെ ഉണ്ടാകും. നമ്മൾ സ്വന്തമായിരിക്കും. അതുകൊണ്ട് ഈ ചിന്തയിലേക്ക് നമ്മൾ എന്ന് വരുന്നുവോ അന്നേ നമ്മൾ നന്നാകും. ആലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ദുനിയാവ് അങ്ങനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ, ദുനിയാവ് കഴിഞ്ഞുകൊണ്ടിരിക്കാൻ, പരലോകം ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പരലോകത്തേക്ക് നമ്മൾ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു കവി പറഞ്ഞതുപോലെ ഹൃദയത്തിന്റെ സ്പന്ദനം നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മിനിറ്റുകളും സെക്കൻഡുകളുമാണ്. അപ്പൊ നമ്മളിങ്ങനെ പരലോകത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, പരലോകം നമ്മുടെ മുമ്പിലേക്ക് യാത്ര വന്നുകൊണ്ടിരിക്കുകയാണ്, ദുനിയാവാണെങ്കിൽ പിന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിക്കുല്ലി വാഹിദത്തിൻ മിൻഹുമ ബനൂൻ, ദുനിയാവിനുണ്ട് പരലോകത്തിനുമുണ്ട് മക്കൾ. ദുനിയാവിന്റെ ആളുകളും പരലോക, ദുനിയാവിനുണ്ട് ആളുകൾ, പരലോകത്തിനുമുണ്ട് ആളുകൾ. ഫകൂനൂ മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ പരലോകത്തിന്റെ മക്കളാവുക, പരലോകത്തിന്റെ ആളുകളാകുക. പരലോകത്ത് രക്ഷപ്പെടാൻ പ്രവർത്തിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങളാകണം. വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ, ദുനിയാവിന്റെ ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ പെട്ടുപോകരുത്. ദുനിയാവ് ദുനിയാവ് ദുനിയാവിന്റെ പിന്നിൽ പോയി പരലോകം നഷ്ടപ്പെടുത്തി കളയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിങ്ങൾ ആകരുത്. ഫൈനൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് നിങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള അവസരമാണ്, നാളെ ഹിസാബ്. ഇന്ന് ഹിസാബില്ല, ഇന്ന് പ്രവർത്തിക്കാനുള്ള അവസരമാണ്. വഗദൻ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്, അന്ന് പ്രവർത്തിക്കാനും അവസരമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾക്ക് കിട്ടിയ ഈ അവസരം, ഈ ഒരു സമയം, ഇന്ന് വൈകുന്നേരത്തേക്കല്ല, ഈ ഒരു സമയം നമ്മൾക്ക് എന്ത് കൂടുതൽ ചെയ്യാൻ പറ്റും? തിന്മകൾ സ്ഥിരമായി ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് പൂർണ്ണമായി വിട്ട് നാളെ പരലോകത്തേക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ബുദ്ധിമാന്മാരുടെ കൂട്ടത്തിൽ നിന്ന് പഠനം അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കും. അവരാണ് ബുദ്ധിമാന്മാർ. മരണത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിച്ച് മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി നല്ല രൂപത്തിൽ തയ്യാറാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പഠനം. നമ്മൾ നന്നാകുന്നത് നമ്മൾക്ക് വേണ്ടിയാണ്. അമൻ യസ്കുർ ഫൈന്നമാ യസ്കുറു ലിനഫ്സി, ആരെങ്കിലും നന്ദി കാണിച്ചാൽ അതുകൊണ്ട് നേട്ടം അവന് തന്നെയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നന്ദി കേടിൽ ജീവിച്ചാലും അള്ളാഹുവിനൊന്നും
കുറയില്ല.
ഖുർആൻ പറഞ്ഞത് ആരെങ്കിലും നന്നായാൽ അതുകൊണ്ടുള്ള മെച്ചം അവന് തന്നെയാണ്. ആ ഒരു ചിന്തയിലേക്ക് നമ്മൾക്ക് മാറാൻ സാധിക്കാം. ഞാൻ നന്നായാൽ, ഞാൻ മാറിയാൽ, എന്റെ ജീവിതം ഞാൻ നന്നാക്കിയാൽ അതുകൊണ്ടുള്ള നേട്ടം എനിക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി, ഒന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം നമ്മൾക്കാണ് എന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ മാറാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടുപോയ മഹാന്മാരായ ആളുകൾക്ക് അള്ളാഹു തആല അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു തആല പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ഈ വരുന്ന സമയത്ത് പോലും ഒരു സഹോദരൻ വിളിച്ചു പറഞ്ഞത്, വളരെ കുറഞ്ഞ പ്രായത്തിലുള്ള, നമ്മളൊക്കെ പ്രായത്തിലുള്ള ഒരാള് ഹാർട്ട് അറ്റാക്ക് ആയി വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഗൾഫിൽ നിൽക്കുന്ന അവസ്ഥ, അയാൾ വിളിച്ചു ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞത് ഈ ഹാർട്ട് അറ്റാക്കിനൊന്നും പ്രായല്ല, വളരെ ചെറുപ്രായക്കാർക്ക് വരെ സംഭവിച്ച് മരണമടയുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരുപാട് ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു തആല അവരുടെ രോഗങ്ങളെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിബത്ത് നന്നാക്കുമാട്ടെ. അള്ളാഹു മരിക്കുന്നതിന് മുമ്പ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന സാലിഹുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.